സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 30. നമുക്കൊക്കെ പലതരം ഭയങ്ങളാണല്ലോ. എൻ്റെ ഒരു വലിയ പേടി ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നി. എന്നാൽ തുടങ്ങട്ടെ. സർദാർജിമാരുടെ ബാരാ ബജ് ഗയ എന്നുള്ള കേട്ട് പഴകിയ തമാശ പോലെ തൃശൂക്കാരെ കൊള്ളിച്ചൊരു പഴയ ഹാസ്യകഥയുണ്ട്. ബിസിനസ് ആവശ്യത്തിനായി അപ്പൻ മകനെ ജയന്തി ജനതയിൽ ബോംബെയിലേക്ക് കയറ്റിവിടുകയാണ്. എടാറപ്പായി, കാര്യം നടന്നോ ഇല്ലയോ എന്ന് സേട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിളിച്ച് പറയണം കേട്ടോ. ഓർത്തോണം, ട്രങ്ക് കോളിന് ഉടക്കത്തെ കാശ. നീ കാര്യം പറഞ്ഞിട്ട് നിർത്തിക്കോണം. മകൻ ബോംബെയിലെത്തി ബെനിയയെ കണ്ടു, പക്ഷെ കാര്യം സാധിച്ചില്ല. VT PNT ഓഫീസിൽ നിന്ന് കോള് ബുക്ക് ചെയ്ത് കാർണവരെ കിട്ടിയപ്പോൾ മൂപ്പിലാൻ പറഞ്ഞ പോലെ തന്നെ കാശ് കളയാണ്ട് കാര്യം മാത്രം പറഞ്ഞ് വേഗം ഫോൺ താഴെ വെച്ചു. അപ്പനല്ലേ, റപ്പായാണ് മൂഞ്ചിട്ടോ. ഐക്യനാടുകളിലെ ദേവാലയങ്ങളിൽ കുർബാന കൂടിയിട്ടുള്ളവർക്കറിയാം എത്ര ഗൗരവമായ സുവിശേഷ പ്രസംഗവും തുടങ്ങുന്നത് ഒരു തമാശ പറഞ്ഞിട്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്കടക്കാം. വരുവാനിരിക്കുന്ന സ്വർഗരാജ്യം. കുട്ടിക്കാലത്ത് ഓണത്തിൻ്റെ ഉത്ഭവകഥ പള്ളിക്കൂടത്തിൽ ആദ്യമായി പറഞ്ഞു കേട്ടപ്പോൾ ഏത് കുട്ടിക്കും ഉണ്ടാകുന്ന അന്ധാളിപ്പ് കുമരകത്തെ വള്ളാരപ്പള്ളി വക പ്രൈവറ്റ് സ്കൂളിൽ എനിക്കുമുണ്ടായി. മാവേലി മന്നൻ്റെ തല ചവിട്ടി താഴ്ത്തിയ ദൈവങ്ങൾ അന്യായമല്ലേ കാട്ടിയത്? സ്വാഭാവികമായി വന്ന സംശയം ഞാൻ എണീറ്റ് നിന്ന് കുസുമാലയത്തിലെ ചാക്കോ സാറിനോട് അവതരിപ്പിച്ചു. ആഫ്രിക്കയിൽ പണ്ട് ജോലി ചെയ്ത് ഇവൻ്റെ ഒരു പരിഷ്കാരി തന്തപ്പടിയാണ് ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങൾ ഈ കൊച്ചിൻ്റെ തലയിൽ പറഞ്ഞ് കയറ്റുന്നത് എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം എൻ്റെ ചോദ്യം കേട്ട ഉടനെ കർക്കശക്കാരനായ സാറിൻ്റെ കണ്ണുകൾ ബ്ലാക്ക് ബോർഡിൻ്റെ മേലെ ഇരുന്ന പേരപടിയിലേക്ക് പാഞ്ഞെത്തി. ദൈവകൃപയാൽ ചെറുപ്പം മുതൽക്കേ സ്വരക്ഷയിൽ സൂക്ഷ്മക്കാരനായിരുന്നതിനാൽ ഞാൻ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേഗം ബെഞ്ചിലേക്കിരുന്നു. സാറ്, അടുത്ത പാഠം കണ്ണുണ്ടായാൽ പോരാ കാണണം എന്നും പറഞ്ഞ് മലയാള പാഠവലിയുടെ താളം മറിച്ചു. പക്ഷേ ആ സംശയത്തിൻ്റെ വിത്ത് എന്തുകൊണ്ടോ എൻ്റെ ഉള്ളിൽ തങ്ങിക്കിടന്നു വളം കിട്ടാതെ. കോളേജിൽ ചെല്ലുമ്പോഴാണ് ആദ്യത്തെ വളം വന്ന് വീഴുന്നത്. മോഹിനികളുടെ കടമാൻമിഴികളിൽ നിന്നും കൗമാരപ്രായത്തിലുണ്ടാകുന്ന ഒരുതരം വാദത്തിൻ്റെ ആക്രമണത്തെ പഴയ സിനിമാ പാട്ടിൽ വർണ്ണിക്കുന്നുണ്ട്. സുന്ദരിമാരെ കണ്ടാൽ എന്നുടെ കണ്ണിനകത്തൊരു ചുടുവാദം, ഒരു കൺമണി വഴിയെ നടന്നു പോയാൽ ഇടക്കഴുത്തിന് തിരിവാദം. വാദം വാദം സുന്ദരിമാരെ. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് 10 കൽപ്പനകളും പാലിച്ച് ജീവിക്കുന്ന വിദ്യാർത്ഥികളെ പെൺപിള്ളേർ തിരിഞ്ഞു നോക്കത്തില്ല. കാരണം, ഹോ, അതൊരു പുസ്തക പുഴുവാടി കൊച്ചെ. സിനിമയിലെ ജഗദീഷിനെ കൂട്ട് എച്ച് മി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കോമാളികൾ, അല്ലെങ്കിൽ കായിക രംഗത്ത് ഷൈൻ ചെയ്യുന്നവന്മാർ, ഇവറ്റകളെ മതി ഈ അപ്സരകൾക്ക്. അങ്ങനെ കളരിയിൽ പ്രവേശനം നിരസിക്കപ്പെട്ട് ഇച്ഛാഭംഗരായപ്പോൾ എൻ്റെ കുലം ഏകലവ്യന്മാരായി, ബൈനോക്കുലേഴ്സ്. പിന്നീട് വിദ്യയൊക്കെ അഭ്യസിച്ച് ഉദ്യോഗത്തിനായി ആലുവപ്പുഴയുടെ തീരത്തെത്തിയപ്പോൾ പഠനകാലത്ത് കണ്ട മാരണം, പക്ഷാഭേദം. വേഷം മാറി അവിടെ പന്തവും കത്തിച്ച് നിൽപ്പുണ്ടായിരുന്നു. സുസ്മേരവദനനായ ഒരു കൊല്ലം നിവാസി വേലപ്പൻ എൻ്റെ ഒപ്പമാണ് FACT ജോലിക്ക് പ്രവേശിക്കുന്നത്. താമസിയാതെ ലവൻ്റെ സ്വഭാവഗുണം മനസ്സിലാക്കിയ സഹപ്രവർത്തകർ ആളിൻ്റെ പേര് പൊടിക്കി മാറ്റി വേല വെപ്പൻ എന്നാക്കി. ഒരു കണക്കിന് പറഞ്ഞാൽ കുറ്റം കണ്ടിട്ടെന്താ കാര്യം? ഏണിപ്പടികൾ ദ്രുതഗതിയിൽ കയറിപ്പറ്റാൻ പിന്നീന്നും ഇരുവശത്തു നിന്നും തേങ്ങ, കുഴി, കമ്പി എന്നിങ്ങനെ വിവിധ ഇനത്തിലുള്ള പാരകളുടെ പ്രയോഗങ്ങൾ ഇവൻ വിദഗ്ധമായി നടത്തി. നുണക്കൃഷിയും തുരപ്പൻ മുറകളും വേറെ. ഒടുവിൽ ഇഷ്ടൻ വലിയ മേലുദ്യോഗസ്ഥനായപ്പോൾ താഴെ നിന്ന് ശുദ്ധാത്മാക്കളായ ഞങ്ങൾ ഓൾഡ് ബങ്ക് റമ്മും മോന്തി ദേവന്മാർ അസുരന്മാരെ തുരത്തിയ കഥയൊക്കെ പറഞ്ഞ് സമാധാനിച്ചു. അന്നാണ് ആദ്യമായി പരലോകത്തിൽ എരുമയ്ക്ക് പെറ്റ മൈസൂറിലെ ചാമുണ്ടി ഹിൽസിൽ 4 ഉയരമുള്ള പ്രതിമ തന്നെയുള്ള ആ കൊമ്പൻ മീശക്കാരൻ മഹിഷാസുരൻ്റെ കഥ കേൾക്കുന്നത്. ഒരിക്കൽ രംഭ എന്ന അസുരൻ എരുമയെ കണ്ട് അനുരക്തനായി. വാസ്തവത്തിൽ അത് ശ്യാമള എന്ന രാജകുമാരി ശപിക്കപ്പെട്ട് എരുമയായതാണ്. ശാപം, അതിൻ്റെ പിറകെ ഒരു മാപ്പാകണം തപസ്, പിന്നെ എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് ശാപമോക്ഷം, ഇവയൊക്കെ ഫാഷനിലിരിക്കുന്ന സമയമാണ്. കറുത്തു കൊഴുത്ത ആ മഹിഷാസുരൻ പൂത്തുകുട്ടി വളർന്ന് വലുതായപ്പോൾ രാവണനെ വെല്ലുന്ന വില്ലാളി വില്ലനായി. ബേനാമി വേഷത്തിലോ മറ്റോ ആയിരിക്കണം തീവ്ര തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ ഒന്നാന്തരം ഒരു വരദാനവും വഹിച്ചെടുത്തു. ഒരു പുരുഷനും ദൈവത്തിനും അവനെ കൊല്ലാൻ പറ്റില്ല എന്ന്. എന്നിട്ടോ അവൻ അതും വെച്ചൊരു കളി കളിച്ച് ഇന്ദ്രനെയും ദേവന്മാരെയുമൊക്കെ സ്വർലോകത്തിൽ നിന്ന് തന്നെ ഓടിച്ചു. ഹിറ്റ്ലറിനെ ഒതുക്കാൻ അണ്വായുധം ഉണ്ടാക്കേണ്ടി വന്നപോലെ ഈ അസുര വിത്തിനെ തളയ്ക്കാനാണ് ദേവങ്ങളെല്ലാം കൂടി ഭദ്രകാളിയെ സൃഷ്ടിക്കുന്നതും അങ്ങനെ സ്വർഗം ദേവന്മാർ വീണ്ടെടുക്കുന്നതും എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കാലചക്രം കറങ്ങിത്തിരിഞ്ഞ ജീവിതത്തിൻ്റെ സായാഹ്നകാലം എത്തുന്ന ഘട്ടമുണ്ട്. ആയുസ്സിൻ്റെ ദൈർഘ്യം പോലെ 50 അല്ലെങ്കിൽ 60 വയസ്സിൻ്റെ മയൽക്കുറ്റി. ഈ പ്രായം എത്തുന്നവർ മതഗ്രന്ഥങ്ങൾ തപ്പിയെടുത്ത് പൊടിയൊക്കെ തട്ടിമാറ്റി വായന തുടങ്ങുന്നത് പതിവുള്ള കാഴ്ചയാണ്. ഇതിന് കാരണമുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ വലിയ പരീക്ഷ അടുക്കുമ്പോൾ മാത്രമല്ലേ പുസ്തകം തുറക്കുന്നത്, ഏമാ, അതായത് എന്ന മാതിരി. ആ ഒടുക്കത്തെ വൈവാമോസയ്ക്ക് വേണ്ടി ഏകദേശം ദാ ഇങ്ങനെയാവും റിഹേഴ്സല് ചെയ്യുന്നത്. മികച്ച നന്മപ്രവൃത്തികളോ? എൻ്റെ പത്രോസ ചേട്ടാ, ഉള്ളത് പറയാമല്ലോ, ആ വകയിൽ വലിയ നോട്ടുകളൊന്നും എടുക്കാൻ കാണത്തില്ല, ഇത്തിരി ചില്ലറ കാണും. കറവക്കാരൻ സ്കന്ദനെ ഇടയ്ക്കൊക്കെ പണം മറിക്കൽ സഹായം, കായൽക്കെട്ട് ഇറക്കുന്ന ചൂളഭാഗക്കാരൻ തീപ്പാതിക്ക് ഇടയ്ക്കും പുഴയ്ക്കും ചിട്ടിക്ക് ജാമ്യം നിൽക്കൽ, പറമ്പ് വിളയ്ക്കാൻ വരുന്ന ജെയിമിന് വല്ലപ്പോഴും കൂലി മുൻകൂർ, ഇങ്ങനെ ഇമ്മിടിശയുള്ള പരോപകാരങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ആർക്കിട്ടും പണിതിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. സാമാന്യ മര്യാദക്കാരായ നമ്മെപ്പോലെയുള്ള ഭൂരിഭാഗം ഭക്തഗണത്തെ കണ്ണിച്ചോരയുള്ള ദൈവങ്ങളൊന്നും കൈവേടിയാൻ വഴിയില്ല. ആയതിനാൽ സ്വർഗകവാടം കടന്ന് കിട്ടുമോ എന്നുള്ളതല്ല മുഖ്യ ഭയം. കടന്ന് ഉള്ളിൽ ചെല്ലുമ്പോൾ സ്നേഹസമ്പന്നനായ കരുണാകരനായ തമ്പരാൻ്റെ സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കറുത്ത വിരൂപനായ തമിഴ് സിനിമയിലെ ചില വില്ലന്മാരെ കൂട്ടിരിക്കുന്ന വല്ല കപ്പട മീശക്കാരൻ പരനാറിയാണേലോ. എങ്കിൽ പിന്നെ റപ്പായുടെ വാക്കുകൾ നിവൃത്തിയാകും. മൂഞ്ചിട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് അല്പം ഭീതിയിൽ കഴിയുന്ന ഒരു കുമരകംകാരൻ.